ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഈ പഠനം മൂന്ന് ഭാഗങ്ങളായാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് ഉടമ്പടിയുടെ ദൈവശാസ്ത്രം, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്താണ്, ഉടമ്പടി അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, ഘടന, വ്യത്യസ്തങ്ങളായ ഉടമ്പടികൾ എന്നിവയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തെ ദൈവശാസ്ത്രപരമായ ഉടമ്പടികൾ എന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. അതിൽ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി, പ്രവൃത്തികളുടെ ഉടമ്പടി, കൃപയുടെ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണം ആണുള്ളത്. മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്ത് വേദപുസ്തകത്തിലെ ഉടമ്പടികളാണ് പഠന വിഷയം. അതിൽ നോഹയുടെ ഉടമ്പടി, അബ്രഹാമിൻ്റെ ഉടമ്പടി, മോശയുടെ ഉടമ്പടി, ദാവീദിൻ്റെ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ട്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ മാനവർക്കായുള്ള വീണ്ടെടുപ്പ് പദ്ധതി ശരിയായി ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. അതിനാൽ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പഠനത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളും കേൾക്കുവാൻ ശ്രമിക്കുക. ഇതിൻ്റെ നോട്ട് ഇ ബുക്കായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക, സൗജന്യമായി അയച്ചു തരുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9961330751. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇനി നമുക്ക് പഠനത്തിലേക്ക് പോകാം. ആദാം, നോഹ, അബ്രഹാം, മോശെ, ദാവീദ് എന്നിവരുമായി ദൈവം ഉണ്ടാക്കിയ ഉടമ്പടികളെ വേദപുസ്തക ഉടമ്പടികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇതിലുപരിയായി വേദപുസ്തകത്തിലെ എല്ലാ ഉടമ്പടികളെയും ദൈവശാസ്ത്രജ്ഞന്മാർ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഇവയാണ് ദൈവശാസ്ത്രപരമായ ഉടമ്പടി, അല്ലെങ്കിൽ തിയോളജിക്കൽ കവനൻ്റ് എന്ന് വിളിക്കുന്നത്. ദൈവശാസ്ത്രപരമായ ഉടമ്പടികൾ അഥവാ തിയോളജിക്കൽ കവനൻ്റ് എന്നൊരു വാക്ക് വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിലെ ആത്മീയ മർമ്മങ്ങൾ വിശദീകരിക്കുവാൻ ദൈവശാസ്ത്രജ്ഞന്മാർ വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത വിവിധ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ത്രിത്വം, തിയോഡസി, ഹോമോസിയോസ് എന്നീ പദങ്ങൾ ഉദാഹരണങ്ങളാണ്. ഇതുപോലുള്ളൊരു വാക്കാണ് തിയോളജിക്കൽ കവനൻ്റ് അഥവാ ദൈവശാസ്ത്രപരമായ ഉടമ്പടി എന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തെ വിശദീകരിക്കുവാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. സൃഷ്ടി മുതൽ വീഴ്ച വരെയും വീണ്ടെടുപ്പ് മുതൽ അതിൻ്റെ നിവൃത്തി വരെയുമുള്ള മാനവരാശിയുടെ മുഴുവൻ ചരിത്രത്തെയും ദൈവശാസ്ത്രജ്ഞന്മാർ വിശാലവും എല്ലാറ്റിനും ഉപരിയുമായ മൂന്ന് ഉടമ്പടികൾക്ക് കീഴെയായി ക്രമീകരിക്കുന്നു. അവ ഇങ്ങനെയാണ്: വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി, കവനന്റ് ഓഫ് റിഡംഷൻ; പ്രവൃത്തികളുടെ ഉടമ്പടി, കവനന്റ് ഓഫ് വർക്ക്സ്; കൃപയുടെ ഉടമ്പടി, കവനന്റ് ഓഫ് ഗ്രേസ്. വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടിയും രക്ഷയുടെ ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. ഇത് കാലങ്ങൾക്ക് മുമ്പേ ദൈവിക തൃത്വത്തിനുള്ളിൽ ഉണ്ടായ ഒരു ഉടമ്പടിയാണ്. ഇതിൻ്റെ ഉദ്ദേശ്യം മാനവരാശിയുടെ രക്ഷയാണ്. കാലങ്ങൾക്ക് മുമ്പേ എന്നതിന് സമയം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എന്നാണ് അർത്ഥം. ദൈവിക തൃത്വത്തിനുള്ളിൽ എന്നത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നിവർക്കിടയിൽ ഉണ്ടായത് എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇത് ഒരു പാരിറ്റി ഉടമ്പടിയാണ്, തുല്യരായ മൂന്ന് വ്യക്തിത്വങ്ങൾക്കിടയിൽ രൂപപ്പെട്ടതാണ്. ഇത്തരം പാരിറ്റി ഉടമ്പടികളിൽ ഉടമ്പടി ബന്ധം കുടുംബപരവും സൗഹൃദവുമാണെങ്കിലും ഇതിലെ കക്ഷികളെ പിതാവ്, പുത്രൻ എന്നിങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർക്കിടയിൽ സമയവും ദേശവും വസ്തുക്കളും ഉണ്ടാകുന്നതിനു മുമ്പേ ഉണ്ടായതാണ്. ഇതിൻ്റെ ഉദ്ദേശം വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരെ തിരഞ്ഞെടുക്കുക, അവരുടെ പാപപരിഹാരം ക്രമീകരിക്കുക, തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിത്യജീവനായി രക്ഷിക്കുക എന്നിവയായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തിൻ്റെ നിത്യമായ നന്മയ്ക്കായി അവരെ വീണ്ടെടുക്കുക എന്നതായിരുന്നു ഉടമ്പടിയുടെ ലക്ഷ്യം. ഈ വീണ്ടെടുപ്പ് പദ്ധതിയിൽ തെരഞ്ഞെടുപ്പ്, പാപപരിഹാരം, രക്ഷ എന്നിവയുണ്ട്. നിത്യമായ ഈ ഉടമ്പടി പ്രകാരം പിതാവായ ദൈവം പുത്രനെ ഒരു കൂട്ടം ജനത്തെ രക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനുമായി നൽകുന്നു. ഇതിനായി പിതാവായ ദൈവം ഒരു കൂട്ടം ജനത്തെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. പുത്രൻ ഇവരെ അവൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയിലൂടെ വീണ്ടെടുക്കുന്നു. പിതാവ് തിരഞ്ഞെടുത്തവരിൽ പുത്രന്റെ വീണ്ടെടുപ്പ് പ്രവൃത്തി പരിശുദ്ധാത്മാവ് പ്രാവർത്തികമാക്കുന്നു. തൃത്വത്തിലെ ഓരോ വ്യക്തിത്വങ്ങൾക്കും ഇങ്ങനെ പ്രത്യേക കർത്തവ്യങ്ങളുണ്ട് എങ്കിലും മനുഷ്യരുടെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ എല്ലായിടത്തും എല്ലാ വ്യക്തിത്വങ്ങൾക്കും സാന്നിധ്യം ഉണ്ട്. വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തമായി നേരിട്ട് പറയുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിലില്ല. എന്നാൽ മാനവരക്ഷയുടെ നിത്യമായ പദ്ധതിയെക്കുറിച്ച് തിരുവെഴുത്തുകൾ പറയുന്നുണ്ട്. യേശുക്രിസ്തു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തിരുന്നത്. യോഹനാൻ 6:38-40 വാക്യങ്ങൾ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവരെനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷ എന്നതാണ് ആദ്യം മുതലുള്ള ദൈവിക പദ്ധതി. ദൈവത്തിൻ്റെ ഈ നിത്യമായ പദ്ധതിയെ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി ക്രമീകരിക്കുകയും അത് ഉടമ്പടിയുടെ ഭാഷയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. എഫേസർ 1:4-7 വാക്യങ്ങൾ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവൻ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 2 തെസ്സലോനിക്കർ 2:13, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെയും ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. 2 തിമൊഥെയൊസ് 1:9-10 വാക്യങ്ങൾ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. 1 പത്രോസ് 1:1-2 വാക്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തയിലും കപ്പദോക്കയിലും ആസ്യയിലും വിദുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടിയെ പിന്താങ്ങുന്ന കൂടുതൽ വാക്യങ്ങൾ സങ്കീർത്തനം 110, യെശയ്യാവ് 53, ഫിലിപ്പിയ 2:5-11 വാക്യങ്കൾ, വെളിപ്പാട് 5:9-10 വാക്യങ്ങൾ എന്നിവിടങ്ങളിൽ നമുക്ക് വായിക്കാം. വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി കൃപയുടെ ഉടമ്പടിയിൽ പ്രകടമാകുന്നുണ്ട്. കൃപയുടെ ഉടമ്പടി സാധ്യമാകുന്നത് നിത്യതയിലുണ്ടായ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി മൂലമാണ്. വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി എന്ന ആശയത്തോട് പൂർവേഷം ദൈവശാസ്ത്രജ്ഞന്മാർ യോജിക്കുന്നു എങ്കിലും തൃത്വത്തിനുള്ളിൽ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി രൂപപ്പെട്ടു എന്നതിനോട് ചിലർ യോജിക്കുന്നില്ല. പ്രവൃത്തിയുടെ ഉടമ്പടിയെ ജീവന്റെ ഉടമ്പടി, സൃഷ്ടിയുടെ ഉടമ്പടി, ആദാമിൻ്റെ ഉടമ്പടി എന്നിങ്ങനെയും വിളിക്കാറുണ്ട്. സകല മനുഷ്യരുടെയും സംയുക്ത ശിരസ് അഥവാ ഫെഡറൽ ഹെഡ് എന്ന നിലയിൽ ആദാവുമായി ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയാണ് പ്രവൃത്തിയുടെ ഉടമ്പടി അഥവാ കവനന്റ് ഓഫ് വർക്ക്സ്. അത് ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ആയിരുന്നില്ല, എല്ലാ മനുഷ്യരുമായുള്ള ഉടമ്പടി ആയിരുന്നു. റോമർ 5:12, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഉടമ്പടി എന്ന വാക്ക് ഉൽപ്പത്തി 1:2 കാണുന്നില്ല. എന്നാൽ ഉടമ്പടിയുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും ദൈവം ആദാമിന് നൽകിയ കൽപ്പനയിൽ ഉണ്ടായിരുന്നു. 2:16-17 വാക്യങ്ങൾ, യഹോവയ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹോശയ 6:7 പ്രവാചകൻ പ്രവൃത്തിയുടെ ഉടമ്പടിയെ അഥവാ ആദാമിന്റെ ഉടമ്പടിയെ ലംഘിക്കപ്പെട്ട ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹോശയ 6:7 വാക്യം, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഈ വാക്യത്തിലെ ആദാം എന്നതിൻ്റെ എബ്രായ പദം ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ മനുഷ്യർ എന്നാണ് എങ്കിലും അത് ശരിയായാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ NIV, NLT എന്നിവയിൽ ആദാം എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദാം എന്ന വാക്കിന് ആദ്യ മനുഷ്യനായിരുന്ന ആദാം, ഒരു മനുഷ്യൻ, മനുഷ്യവർഗം എന്നിങ്ങനെ അർത്ഥം കൽപ്പിക്കാം. നിയമം എന്ന വാക്കിന്റെ എബ്രായ പദം ബെറീത് എന്നതാണ്. ഈ വാക്കിന്റെ അർത്ഥം ഉടമ്പടി എന്നാണ്. അങ്ങനെയായാൽ ഈ വാക്ക് ഇപ്രകാരമായിരിക്കും, എന്നാൽ അവർ ആദാം എന്ന പോലെ ഉടമ്പടിയെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇവിടെ ഹോശേയ ആദാമിൻ്റെ ഉടമ്പടി ആയിരിക്കാം പരാമർശിക്കുന്നത്. എന്നാൽ ദൈവം ആദാമിനോട് പറഞ്ഞ കൽപ്പനയെ ഉടമ്പടി എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്ന ഒരേ ഒരു വാക്യം ഇതാണ്. ദൈവവും ആദാമും തമ്മിലുള്ള ഉടമ്പടി ദൈവം ആരംഭിച്ചതും സകല മനുഷ്യരുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും ജീവനുള്ള കാലത്തെല്ലാം നിലനിൽക്കുന്നതുമായ ഒരു ഉടമ്പടിയാണ്. അതിൽ പാലിക്കപ്പെടേണ്ട കടമകളും അനുഗ്രഹങ്ങളും ശാപങ്ങളുമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരുന്നാൽ ആദാമിന് ഉത്തമവും നിത്യവുമായ ഒരു ജീവിതം ദൈവം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ലംഘിച്ചാൽ മരണം ഉണ്ടാകുകയും ചെയ്യും. നിർഭാഗ്യവശാൽ സകല മനുഷ്യരുടെയും സംയുക്ത ശിരസ് എന്ന നിലയിൽ ആദാം ദൈവിക ഉടമ്പടി ലംഘിച്ചു. അതിനാൽ വിനാശകരമായ പരിണത ഫലമുണ്ടായി. അങ്ങനെ ആദാമും അവനിലൂടെ സകല മനുഷ്യരും നാശയോഗ്യരായി തീർന്നു. ആദാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും പാപം ചെയ്യാതെ ഇരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അവൻ്റെ അനുസരണം അവനും അവനിലൂടെ സകല മനുഷ്യർക്കും നിത്യജീവനായി തീരുമായിരുന്നു. എന്നാൽ ആദാം ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്തതിനാൽ അവൻ്റെ അനുസരണക്കേട് സകല മനുഷ്യരുടെ മേലും കണക്കാക്കപ്പെട്ടു. അങ്ങനെ ആദാമിൻ്റെ സന്തതി പരമ്പരകളായ മനുഷ്യരെല്ലാം പാപത്തിൽ ജനിക്കുകയും ദൈവത്തോട് അകലുകയും ചെയ്തു. എല്ലാ മനുഷ്യരും സമ്പൂർണമായി മലിനമായി. വീണ്ടെടുപ്പിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ വായിക്കുന്ന ആദത്തെ ഉടമ്പടിയാണ് പ്രവൃത്തിയുടെ ഉടമ്പടി അഥവാ ആദാമിൻ്റെ ഉടമ്പടി. ദൈവത്തിൻ്റെ ആദാമിനോടുള്ള കൽപ്പനയിൽ ഉടമ്പടിയുടെ ഭാഷ നമുക്ക് കാണാം. അനുസരണത്തിൻ്റെ പ്രതിഫലം നിത്യജീവനും അനുസരണക്കേടിൻ്റെ ശിക്ഷ നിത്യമരണവുമാണ്. ഇത് ഉടമ്പടികളുടെ ഭാഷയാണ്. പ്രവൃത്തികളുടെ ഉടമ്പടി കൃപയുടെ ഉടമ്പടിയെ കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. കൃപയുടെ ഉടമ്പടി ഉൽപ്പത്തി 3-ാം അധ്യായം മുതൽ പുതിയ നിയമം വരെ നമുക്ക് കാണാവുന്നതാണ്. ഇത് ദൈവം ആദ്യം പ്രഖ്യാപിക്കുന്നത് ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ്. പിന്നീട് ഒരിക്കലും കൃപയുടെ ഉടമ്പടി ഇല്ലാതെയാവുകയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അബ്രഹാമുമായുള്ള ഉടമ്പടിയും കൃപയുടെ ഉടമ്പടിയാണ് എന്നാണ് ഉടമ്പടിയുടെ ദൈവശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. പുതിയ ഉടമ്പടി അഥവാ പുതിയ നിയമം അബ്രഹാമിൻ്റെ ഉടമ്പടിയുടെ ചുരുളഴിക്കലും വെളിപ്പെടുത്തലും നിർവഹണവും ആണ്. കൃപയുടെ ഉടമ്പടി അങ്ങനെ വിളിക്കുന്നത് അതിൽ യാതൊരു പ്രവൃത്തികളും ഇല്ല എന്നതിനാലല്ല. കൃപയുടെ ഉടമ്പടി ദൈവത്തിൻ്റെ മഹാകൃപയാൽ മാത്രം മനുഷ്യരുമായി ദൈവം സ്ഥാപിച്ച ഉടമ്പടിയാണ്. ദൂതന്മാരുടെ വീഴ്ചയ്ക്ക് ശേഷം അവരുടെ വീണ്ടെടുപ്പിനായി ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തില്ല. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം അവരുടെ വീണ്ടെടുപ്പിനായി മറ്റൊരു ഉടമ്പടി ചെയ്യേണ്ട ബാധ്യത ദൈവത്തിന് ഇല്ല. മനുഷ്യരെ അവർ തിരഞ്ഞെടുത്ത പാപത്തിലും അതിൻ്റെ പരിണത ഫലമായ കഷ്ടത മരണം എന്നിവയിലും ഉപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ദൈവം അവൻ്റെ സർവാധികാരത്തിൽ അവൻ്റെ മഹാകൃപയാൽ മനുഷ്യരോട് കൃപ കാണിക്കുവാനും തിരഞ്ഞെടുത്തവരെ രക്ഷിക്കുവാനുമായി അവരുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ തീരുമാനിച്ചു. ഈ ഉടമ്പടിയാണ് കൃപയുടെ ഉടമ്പടി. തിരഞ്ഞെടുക്കപ്പെട്ടവരെ രക്ഷിക്കുക എന്ന വാഗ്ദത്വമാണ് കൃപയുടെ ഉടമ്പടിയിലുള്ളത്. സംയുക്ത പദവിയിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ എന്ന നിലയിൽ ദൈവം ആദാമിനും ഹവ്വയ്ക്കും ഒരു വാഗ്ദത്തം നൽകി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നതായിരുന്നു ആ വാഗ്ദത്തം. ഇതാണ് ചരിത്രപരമായ കൃപയുടെ ഉടമ്പടിയുടെ ആദ്യ പ്രഖ്യാപനം. 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഈ വാഗ്ദത്തത്തിലൂടെ രക്ഷ പ്രാപിക്കുവാൻ സ്ത്രീയുടെ സന്തതിയിൽ വിശ്വസിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. സ്ത്രീയുടെ സന്തതി എന്നത് യേശു ക്രിസ്തുവാണ്. അവനിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകൂ. അവനിലുള്ള വിശ്വാസത്തിന് അനുസരണത്തിൻ്റെ ഫലം ഉണ്ടാകുന്നു. പ്രവൃത്തിയുടെ ഉടമ്പടി അഥവാ ആദാമിൻ്റെ ഉടമ്പടി മറ്റെല്ലാ ഉടമ്പടിക്കും അടിസ്ഥാനമായ ഒരു ഉടമ്പടിയാണ്. അതൊരിക്കലും റദ്ദാക്കപ്പെടുകയോ മാറ്റിവെക്കപ്പെടുകയോ അതിന് ഭേദഗതി വരുത്തുകയോ ചെയ്തിട്ടില്ല. കൃപയുടെ ഉടമ്പടി ആദാമിൻ്റെ ഉടമ്പടിയെ ഇല്ലാതെയാക്കിയിട്ടില്ല. ഉടമ്പടികൾ ഒരിക്കലും റദ്ദാക്കപ്പെടുന്നില്ല. ദൈവം ആദാമിനോട് കൽപ്പിച്ച അനുസരണത്തിൻ്റെ പ്രവൃത്തി കൃപയുടെ ഉടമ്പടിയിലുമുണ്ട്. എന്നാൽ പ്രവൃത്തികൾ നമുക്ക് നിവർത്തിക്കുവാൻ സാധ്യമല്ല എന്നതിനാൽ നമുക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ച മറ്റൊരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവൃത്തികളുടെ ഉടമ്പടിയിലെ എല്ലാ പ്രമാണങ്ങളും നിവർത്തിച്ചു. അവൻ ഒടുക്കത്തെ ആദാമായി ദൈവം ആദാമിനോട് ആവശ്യപ്പെട്ട അനുസരണം നിവർത്തിച്ചു. അതിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപങ്ങൾക്ക് അവൻ രക്തം ചൊരിഞ്ഞ് പരിഹാരം വരുത്തുകയും ചെയ്തു. കൃപയുടെ ഉടമ്പടി നിബന്ധനകളില്ലാതെ ദൈവത്തിൻ്റെ മഹാകൃപയുടെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിക്കുന്നതാണ്. വിശ്വാസം ഒരു നിബന്ധനയായി നമുക്ക് തോന്നാം, എങ്കിലും ഈ വിശ്വാസവും ദൈവം ദാനമായി നൽകുന്നതാണ്. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിലും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കൃപയുടെ ഉടമ്പടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. യേശുക്രിസ്തു പകരക്കാരനായ പ്രതിനിധിയാണ്. ഉടമ്പടിയുടെ പ്രവൃത്തികൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാവർക്കുമായി യേശു നിവർത്തിച്ചിട്ടുണ്ട്. നീതീകരണത്തിനായുള്ളതും പാപത്തിന് ശിക്ഷയും അവൻ ചെയ്തു തീർത്തു. അവന്റെ സജീവമായ അനുസരണം ഉടമ്പടിയുടെ പ്രവൃത്തികളെയും അവന്റെ നിഷ്ക്രിയമായ അനുസരണം പാപത്തിന്റെ ശിക്ഷയെയും നിവർത്തിച്ചു. പ്രവൃത്തിയുടെ ഉടമ്പടിയിൽ ആദാം ആയിരുന്നു സകല മനുഷ്യരുടെയും സംയുക്ത ശിരസ്. കൃപയുടെ ഉടമ്പടിയിൽ യേശുക്രിസ്തുവാണ് അവനെ വിശ്വസിക്കുന്നവരുടെ സംയുക്ത ശിരസ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ സമ്പൂർണമായ നീതീകരണം ദൈവം മുമ്പാകെ നമ്മളിൽ കണക്കാക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ നീതീകരണം നമ്മളിൽ കണക്കാക്കിയാണ് ദൈവം നമ്മളെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരം ഉടമ്പടിയുടെ പ്രവൃത്തികൾ സമ്പൂർണമായി നമ്മൾ നിവർത്തിച്ചു എന്ന് കണക്കാക്കുകയാണ്. അപ്രകാരം അനുസരണക്കേടിനാൽ ആദാമിന് നഷ്ടപ്പെട്ട നിത്യജീവൻ ക്രിസ്തുവിന്റെ അനുസരണത്താൽ നമ്മൾ പ്രാപിക്കുന്നു. കൃപയുടെ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരേണ്ടതിനായി ഒരു പകരക്കാരനെയും പ്രതിനിധിയെയും ക്രമീകരിക്കുന്നു. പാപം എന്നത് പ്രവൃത്തിയുടെ ഉടമ്പടി ലംഘിക്കുന്നതാണ്. ആദാമിൽ എല്ലാ മനുഷ്യരും പ്രവൃത്തിയുടെ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ പരാജയപ്പെട്ടതിനാൽ എല്ലാവരും പാപികളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ കൃപയുടെ ഉടമ്പടിയിൽ രക്ഷയും നിത്യജീവനും യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി നൽകുന്നു. യേശുക്രിസ്തുവിന്റെ സമ്പൂർണമായ അനുസരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ നമുക്ക് മത്തായി 3:15, റോമർ 5 12-21 വാക്യങ്ങളിൽ കാണാം. ക്രിസ്തുവിന്റെ നീതി നമ്മളിൽ കണക്കിടുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങൾ നമുക്ക് റോമർ 3:21-4:25 വാക്യങ്ങളിലും 2 കൊരിന്ത്യർ 5:21 വാക്യത്തിലും നമുക്ക് വായിക്കാവുന്നത് ആണ്. മാനവ ചരിത്രത്തിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുമായി കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയ ഉടമ്പടികൾ കൃപയുടെ ഉടമ്പടിയുടെ കാലാനുഗതമായ പുരോഗതിയാണ്. ദൈവം അബ്രഹാമിന്റെയും അവന്റെ സന്തതികളുടെയും ദൈവമായിരിക്കും എന്ന വാക്തത്വം കൃപയുടെ ഉടമ്പടിയുടെ തുടർച്ചയാണ്. നിത്യമായി വാഴുന്ന ഒരു രാജാവിനെ ദാവീദിന്റെ ഉടമ്പടിയിൽ വാക്തത്വം ചെയ്യുന്നതും കൃപയുടെ ഉടമ്പടിയുടെ തുടർച്ചയായ വെളിപ്പെടുത്തൽ ആണ്. കൃപയുടെ ഉടമ്പടി പഴയ നിയമകാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും പ്രവർത്തിക്കുന്ന കൃപയുടെ ഉടമ്പടി സാരാംശത്തിൽ ഒന്നു തന്നെയാണ്. എന്നാൽ അതിന്റെ നിർവഹണത്തിൽ വ്യത്യാസമുണ്ട്. മോശയുടെ ഉടമ്പടിയിലെ ചില വ്യവസ്ഥകൾ പ്രവൃത്തിയുടെ ഉടമ്പടിയുടെ പ്രയോഗമായിരുന്നു. ഈ പ്രമാണങ്ങളുടെ ലംഘനം ഇസ്രായേൽ ജനത്തിനുമേൽ ദൈവിക ശിക്ഷ വരുത്തുകയും ചെയ്തു. എങ്കിലും ദൈവം എപ്പോഴും അവരുടെ ക്ഷമയോടെ പ്രവർത്തിച്ചു എന്നും നമുക്ക് പഴയനിയമത്തിൽ കാണാം. പ്രവൃത്തിയുടെ ഉടമ്പടിയിലെ പ്രമാണങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ കൃപയുടെ ഉടമ്പടി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പഴയനിയമത്തിലെ എല്ലാ ഉടമ്പടികളും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പഴയ നിയമത്തിലെ യാഗങ്ങളും ആചാരങ്ങളും മഹാപുരോഹിതനായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാപ്രവൃത്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെയും ജനം രക്ഷിക്കപ്പെട്ടിരുന്നത് വരുവാനിരിക്കുന്ന രക്ഷകനിലുള്ള വിശ്വാസം മൂലമായിരുന്നു. സുവിശേഷത്തിൽ ജനം രക്ഷിക്കപ്പെടുന്നത് പ്രത്യക്ഷമായി കഴിഞ്ഞ യേശുക്രിസ്തു എന്ന ഏക രക്ഷകനിലുള്ള വിശ്വാസം മൂലമാണ്. ഇതിനാലാണ് ഗ്രീക്ക് പ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. എല്ലാ ന്യായ പ്രമാണങ്ങളും യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. കൃപയുടെ ഉടമ്പടിയുടെ അന്തിമമായ ആവിഷ്കാരമാണ് പുതിയ നിയമം. ദൈവം അവന്റെ പ്രമാണങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങളിൽ എഴുതുകയും അവരുടെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്തു. നവീകരണ ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ കൃപയുടെ ഉടമ്പടി ഏകപക്ഷീയമായ ഉടമ്പടിയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന പ്രമാണം ഒരു ധാരണയും സ്ഥിരീകരണവും ആണ്. ഇവ പുതിയ നിയമ ഉടമ്പടി സ്വീകരിക്കുവാൻ ആവശ്യമായ കടമകൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അല്ല. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം തിരുവെഴുത്തിലെ എല്ലാ ഉടമ്പടികളെയും പ്രവൃത്തികളുടെ ഉടമ്പടിയുടെയോ കൃപയുടെ ഉടമ്പടിയുടെയോ വെളിപ്പെടുത്തലായി കാണുന്നു. വീണ്ടെടുപ്പിന്റെ ചരിത്രം കൃപയുടെ ഉടമ്പടി അതിന്റെ ആദ്യ ഘട്ടം മുതൽ യേശുക്രിസ്തുവിൽ സമ്പൂർണമായി നിവർത്തിക്കപ്പെടുന്നത് വരെയുള്ള കാലാനുഗതമായ വെളിപ്പെടൽ ആണ്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന പഠനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങൾ മറ്റു രണ്ട് വീഡിയോകളിലായി ലഭ്യമാണ്. വീഡിയോ ചാനൽ naphtalitribetv.com. ഇതിന്റെ നോട്ട് ഇ ബുക്കായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. സൗജന്യമായി അയച്ചിരുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9961330751.